നമസ്കാരം, ശ്രീ സുരേഷ് രാജൻ. ഇപ്പോൾ പെർത്തിൽ ഐശ്വര്യയുടെ മരണം കഴിഞ്ഞ് രണ്ടാഴ്ചയോളം ആവുകയാണ്. ഈ ആഴ്ചയാണ് അന്തിമ ചടങ്ങുകൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾക്ക് എന്തായാലും ആദ്യം ഒരു ഈ അന്തിമ ചടങ്ങുകളുടെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ കഴിയുമോ?
അപ്പോ ഈ ഫ്യൂണറൽ സാറ്റർഡേ രാവിലെയാണ്, 8:30 പബ്ലിക് വ്യൂയിങ്, ബോഡിയുടെ പബ്ലിക് വ്യൂയിങ്. അത് ഇവിടെ ഗ്രീൻവുഡിൽ പറഞ്ഞൊരു സബർബാണ്, ഇവിടെ നമ്മുടെ നോർത്തിലാണ്, നമ്മുടെ പേഴ്സണൽ നോർത്തേൺ സബർബ്സ് ആണ്. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോ 8:15 തുടങ്ങിയിട്ട് 10:30 വരെ അവിടെ പബ്ലിക് വ്യൂയിങ് ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് യൂലജീസ് ഒക്കെ ഉണ്ടാവും, ഞാൻ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ പ്രീസ്റ്റും ഉണ്ടാവും, നമ്മുടെ ഇവിടെ ഹിന്ദു ടെമ്പിളിന്റെ പ്രീസ്റ്റ് വരുന്നുണ്ട്. പിന്നെ രമേഷ് കുറുപ്പും സംസാരിക്കുന്നുണ്ട്. രമേഷ് ഫാമിലി സ്പോർട്സ് പേഴ്സൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 10:30 നമ്മള് അവിടുന്ന് പിനറൂർ സെമട്രിയിലേക്ക് പോവും. പിനറൂർ സെമട്രി അടുത്താണ്, അവിടെ വോണറു ആ ഭാഗത്താണ്. അപ്പൊ നോർദേൺ സബർബ്സ് തന്നെയാണ്. അവിടുന്ന് ബെറിയൽ 11:15 ആണ്. അതൊരു 45 മിനിറ്റ്സ് 50 മിനിറ്റ്സ് പിടിക്കും. 12 o'clock വരെ ഉണ്ടാവും. എന്നിട്ട് എല്ലാവരും വെൽക്കമാണ് പബ്ലിക് വ്യൂയിങ്ങിന് വരാനും ബെറിയലിനും വരാൻ എല്ലാവരും വെൽക്കമാണ്. നമുക്കറിയാം ഫാമിലിക്ക് എല്ലാ ഒരുപാട് ഫോൺ കോൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവർക്ക് എല്ലാവർക്കും കാണണം കുട്ടീനെ. അപ്പോ അവരെല്ലാരും വരുന്നുണ്ടാവും.
ഓക്കെ. അപ്പം അതിനുശേഷം ഈ പാർലമെന്റിന് മുന്നിൽ ഒരു കാൻഡിൽ ലൈറ്റ് വിജിൽ ഉണ്ടെന്നും കാണുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ആരായിരിക്കും അത് സംഘടിപ്പിക്കുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അത് കമ്മ്യൂണിറ്റിയാണ് ഓർഗനൈസ് ചെയ്തത്. നമ്മളുടെ മലയാളി കമ്മ്യൂണിറ്റി ചിലരൊക്കെ എന്നിട്ട് ചോദിച്ചു അത് ചെയ്യാൻ പറ്റുമോ. എന്നിട്ട് ഞാൻ ഫാമിലിയോട് സംസാരിച്ചു, ഫാമിലി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോടൊക്കെ സംസാരിച്ചു, അവരെല്ലാവരും സമ്മതിച്ചു ആ വിജിൽ ഉണ്ടാവാനായിട്ട്. നമുക്ക് ഒരുപാട് ഫോൺ കോൾസ് ഉണ്ടായിട്ടുണ്ട്. ഇതേ സർക്കംസ്റ്റാൻസസ് ആൾക്കാരുടെ കുട്ടികളൊക്കെ സെയിം സർക്കംസ്റ്റാൻസസിൽ കഴിഞ്ഞ കൊല്ലം മുമ്പത്തെ കൊല്ലമൊക്കെ ഉണ്ടായ ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കൊക്കെ വരണം എന്നുണ്ട്. അപ്പൊ ഒരു കാൻഡിൽ ലൈറ്റ് വിജിൽ 4:30 തുടങ്ങിയിട്ട് 6:00 വരെ ഉണ്ടാവും. കുറച്ച് സ്പീച്ചസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ എല്ലാവരും നമ്മൾ ചോദിച്ചിരിക്കുക അവിടെ ഗാർഡൻ ഒരു റോസ് ഫ്ലവർ ഒന്ന് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ ആ കുട്ടിക്ക് ഒന്ന് കൊടുക്കാനായിട്ട് അവിടെ ആ പാർലമെന്റ് ഹൗസിന്റെ സ്റ്റെപ്സിന്റെ അവിടെ ഇങ്ങനെ വെക്കാൻ പോവാണ്.
ഓക്കെ. ഒരുപക്ഷെ പാർലമെന്റ് മുന്നിലാകുമ്പോൾ ഇത് ഐശ്വര്യയുടെ ഓർമ്മ എന്നതിനേക്കാൾ ഉപരിയായി ഐശ്വര്യയുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്ന ഇനി ഒരു കുട്ടിക്ക് പോലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശക്തമായൊരു സന്ദേശം എന്നൊരു ലക്ഷ്യം കൂടിയാണോ പാർലമെന്റിന്റെ മുന്നിൽ ഇത് നടത്താൻ തീരുമാനിക്കുന്നത്?
അതെ, അതാണ്. അപ്പോ നമ്മള് ഹെൽത്ത് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മള് പ്രീമിയറിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കാനല്ല, ഒന്ന് അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് മിനിസ്റ്റർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് വിളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ആള് വരുന്നോ, ആളുടെ പ്രസൻസ് അവിടെ ഇമ്പോസ് ചെയ്യോ ആൾക്കാരുടെ മുകളിലൊക്കെ. അപ്പോ നമ്മള് നമ്മളുടെ ഒരു ഒരു നമുക്ക് ഇത് ഒന്നും പൊളിറ്റിസൈസ് ചെയ്യണ്ട എന്നാണ് മെയിൻ എയിം. പക്ഷെ ഈ ഇവന്റ്സ് ഉണ്ടായത് ഒരു ആൾക്കും പാടില്ല ഇപ്പോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊളിറ്റീഷ്യൻസിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അവർ ഇതൊക്കെ ഓർമ്മ വെച്ചിട്ട് ഈ ഐശ്വര്യക്ക് ഉണ്ടായി അവർക്ക് ഓർമ്മ വെച്ചിട്ട് എന്നിട്ട് പോളിസീസ് കുറെ പോളിസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും എന്താ വെച്ചാൽ ചെയ്യാമല്ലോ.
ഓക്കെ, തീർച്ചയായും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഒരു പക്ഷേ എല്ലാവർക്കും വാർത്ത വായിച്ച എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആകാംക്ഷയുള്ളൊരു വിഷയമായിരിക്കും, എന്താണ് ഐശ്വര്യയ്ക്ക് പറ്റിയത് എന്നുള്ളത്, എന്തുകൊണ്ടാണ് ആ മകൾ അങ്ങനെ മരിച്ചത് എന്നുള്ള കാര്യം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പം അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ആഴ്ചകൾ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മരണ കാരണം എന്താണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്കോ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ?
യാതൊന്നുമില്ല. അപ്പോ ഇത് അവര് ക്രോണിയൽ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ക്രോണിയൽ ഓട്ടോപ്സി ട്യൂസ്ഡേ ആണ് ചെയ്തത്. അവർ പറയുന്നത് ഇപ്പോൾ 4 to 6 weeks പിടിക്കും റിസൾട്ട്സ് വരാനായിട്ട്. എനിക്കറിയില്ല എന്താപ്പോ ഇത്രയും സമയം, ഇതുവരെ യാതൊരു ഐഡിയ ഇല്ല എന്താ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഈ കുട്ടി മരിച്ചത്, ഈ ഒരു ഒരു ക്ലൂ ഇല്ല നമുക്ക്.
ഓക്കെ, അപ്പൊ മാതാപിതാക്കൾക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് മകൾ മരിച്ചത്, എന്തുകൊണ്ടാണ് മകൾ മരിച്ചത് എന്ന കാര്യം.
ഒരു ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല, ഒരു ഒരു ക്ലൂ ഇല്ല, ഒന്നുമില്ല. ഈ കുട്ടി ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോകേണ്ട ആ രാത്രിയായിരുന്നു, ആ സാറ്റർഡേ രാത്രിയായിരുന്നു. ഇതുവരെ ഒരു കണ്ടീഷനും ഇല്ല, ഒന്നും ഉണ്ടായിക്കില്ല ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അന്നായിരുന്നു ആദ്യത്തെ പ്രാവശ്യം പോയത്, ആ സാറ്റർഡേ രാത്രി.
അപ്പൊ
പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഒന്നുമില്ല, എന്താ ഉണ്ടായത് നമുക്ക് ആർക്കും അറിയില്ല. ഡോക്ടേഴ്സൊക്കെ സ്പെക്യുലേറ്റ് ചെയ്യുന്നത് എന്താ ഉണ്ടായത്, പക്ഷെ യാതൊരു ഐഡിയ ഇല്ല. അപ്പോ ഫേം ആയിട്ട് ഒരു ക്ലൂ ഇല്ല.
ഈ ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ നിന്നോ ഐശ്വര്യയുടെ അച്ഛനെയും അമ്മയും വിളിക്കുന്നുണ്ടോ ഇപ്പോൾ, വിളിച്ച് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇതുവരെയുള്ള പ്രോഗ്രസ് എന്ന കാര്യം സംസാരിക്കുന്നുണ്ടോ?
അതാണ് പ്രോബ്ലം. അത് കുട്ടി മരിച്ച ട്യൂസ്ഡേ സാറ്റർഡേ ആയിരുന്നു, വെഡ്നസ്ഡേ ഉച്ചയ്ക്കായിരുന്നു ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ അവര് വിളിച്ചത്. അപ്പൊ സിഇഒ അന്ന് വെൻസ്ഡേ ഉച്ചയ്ക്ക് അവര് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് കോറണേഴ്സ് ഓഫീസർ വിളിച്ചിരുന്നു. ട്യൂസ്ഡേ അവര് സമയിച്ചു ബോഡി വ്യൂ ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോയി, മോഗിലേക്ക് പോയി. അപ്പൊ അച്ഛനും അമ്മയും അശ്വത്തും പ്രസീതയും അവർ രണ്ടാളും ഹോസ്പിറ്റലിൽ പോയിട്ട് മോഗില് പോയിട്ട് കുട്ടിയുടെ ബോഡി ഒക്കെ കണ്ടു. പിന്നെ അത്
കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്ന് ചൊവ്വാഴ്ച, അതായത് ഏകദേശം ഒന്നരയാഴ്ചയോളം കഴിഞ്ഞിട്ട് മാത്രമാണ് അല്ലേ? അതെന്താ അത്രയധികം കാലതാമസം? അച്ഛനും അമ്മയ്ക്കും മകളുടെ ബോഡി കാണാൻ പോലും ഉണ്ടായത്?
അവര് പറയുന്നത് ഇതാണ്, മരിച്ച ഉടനെ കോറണേഴ്സ് ഓഫീസാണ് ബോഡി എടുത്തത്, മോഗിലേക്ക് കൊണ്ടുപോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഏരിയ അല്ല, കോറണേഴ്സ് ഓഫീസ് അറ്റോർണി ജനറൽസ് ഓഫീസാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവര് എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാത്തെന്ന് നമുക്ക് യാതൊരു ഐഡിയ അല്ല. കംപ്ലീറ്റ് ഡിസ്റെസ്പെക്ട് ആണ് നമ്മൾ പറയുന്നത്. ഒരു റെസ്പെക്ട് ഇല്ലാണ്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടീനെ, ഫാമിലിയുടെ.
അല്ല, മന്ത്രി പറഞ്ഞു, സംസ്ഥാന ആരോഗ്യമന്ത്രി റോജർ കുക്ക് പറഞ്ഞത് അദ്ദേഹം ഫാമിലിയെ വിളിച്ച് സംസാരിച്ചു, എല്ലാ പിന്തുണയും നൽകുന്നു, എല്ലാ സപ്പോർട്ടും നൽകുന്നു, അവർക്കൊപ്പം തന്നെ ഇതിന്റെ ഉത്തരം എനിക്കും അറിയണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രഖ്യാപനത്തിനപ്പുറമുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്?
യാതൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല, ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ആ വെഡ്നസ്ഡേ ഉച്ചയ്ക്കായിരുന്നു ആദ്യമായിട്ട് സിഇഒ വിളിച്ചത്, ആ കഴിഞ്ഞ വെഡ്നസ്ഡേ. അപ്പൊ കുട്ടി മരിച്ച സാറ്റർഡേ, വെൻസ്ഡേ സിഇഒ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയുടെ ബോഡി മോർച്ചറിയിലാണ്. പിന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ മറ്റേ കോറണേഴ്സ് ഓഫീസ് ഫാമിലിനെ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ ഇന്നെന്താ തേഴ്സ്ഡേ, രണ്ടു ദിവസം മുമ്പേ അവർ സമയിച്ചു ബോഡി കാണാനായിട്ട്. അപ്പൊ ഒരു 10 days കഴിഞ്ഞിട്ടാണ് അവർ ആദ്യം ബോഡി കാണുന്നത്.
ഓക്കെ, എന്തായാലും ഇപ്പം അതിന്റെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ആശുപത്രി പറയേണ്ടതാണ്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പറയേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ഒരു ആശുപത്രിയിൽ സംഭവിച്ചതിൽ ഒരു കൾച്ചറൽ ബാരിയർ ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ആശുപത്രി അധികൃതർ SBSനോട് തന്നെ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ മാത്രം നടത്തുന്ന അന്വേഷണം പൂർണ്ണമായും അത് ഇത്തരം വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ഇന്റേർണൽ എൻക്വയറി അവർ നടത്തിനോട്ട്, എനിക്ക് യാതൊരു ഇൻവോൾവ്മെന്റ് വേണ്ട, അത് മെഡിക്കൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് അവർ നോക്കുന്നത്. കോറണേഴ്സ് ഇൻക്വസ്റ്റ് ഉണ്ടാവും, അത് രണ്ടു കൊല്ലം പിടിക്കും അത് ഫൈനലൈസ് ചെയ്യാൻ. അതിന്റെ അതേ സമയത്ത് ഒരു എക്സ്റ്റേർണൽ എൻക്വയറി, ഇൻഡിപെൻഡന്റ് എക്സ്റ്റേർണൽ എൻക്വയറി എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ മിനിസ്റ്ററോട് പറഞ്ഞിരിക്കുന്നത്. ഫാമിലി ചോദിച്ചിരിക്കുന്നത് ആ മിനിസ്റ്റീരിയൽ, അത് ആ എക്സ്റ്റേർണൽ ഇൻഡിപെൻഡന്റ് എൻക്വയറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെ ഒരു റിക്വസ്റ്റ് ഇന്നെ ആ ഇൻക്വയറിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന അവരുടെ വ്യൂസ് ഒന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ആ എൻക്വയറി മെമ്പർ ആണെങ്കിൽ അവർക്ക് കുറച്ചൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് മൂന്ന് എൻക്വയറീസ് ഉണ്ടാവണം. കൊളോണിയൽ ഇൻക്വസ്റ്റ് അത് കുറെ സമയം പിടിക്കും. ഇന്റേണൽ എൻക്വയറി മെഡിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കോട്ടെ. ഈ ഇൻഡിപെൻഡന്റ് എൻക്വയറി ആ പ്രൊസീജിയേഴ്സും കൾച്ചറൽ വാല്യൂസ് ലാംഗ്വേജ് ബാരിയേഴ്സ് അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ എൻക്വയറി വേണം. ഇന്റേണൽ എൻക്വയറിക്ക് അത് ചെയ്യാൻ പറ്റില്ല.
തീർച്ചയായും എന്തായാലും അത്തരം കാര്യങ്ങൾ നമ്മൾ സർക്കാരുമായി നമ്മളും നേരിട്ട് ചോദിക്കുന്നുണ്ടാകും. താങ്കൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മറുപടി സർക്കാരിൽ നിന്ന് ഞങ്ങളും തേടുന്നുണ്ടാകും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ സുരേഷ് രാജൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന്.
താങ്ക് യു ജോസഫ്. നമ്മൊരു അൺപ്രീസിഡൻറ്റഡ് ഇവന്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലിക്കും ഇത് പറ്റാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്.